മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
നമസ്കാരം ജോസ് ജോൺ.
നമസ്കാരം
ജോസ്. കിളികളെ ബ്രീഡ് ചെയ്ത് വിൽക്കുന്ന ഒരു ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഒന്ന് വിവരിക്കാമോ?
ഞാൻ മെയിൻ ആയിട്ട് റെയിൻബോ ലോറിക്കിറ്റ് എന്ന് പറയുന്ന ബേർഡ്സിനെയാണ് വളർത്തുന്നത്. അതിനെ ഓരോ ജോഡിനെയും ഓരോ ബ്രീഡിംഗ് പെയറിനെ ഓരോ സെപ്പറേറ്റ് കേജുകളിൽ ഇട്ട് ആണ് വളർത്തുന്നത്.
ഈ ലോറിക്കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന റെഡ് കളർ ഒക്കെ ഉള്ള ഒരു ബേർഡ് അല്ലേ ഉദ്ദേശിക്കുന്നത്?
അത് അത് ആ റെഡ് കളർ എന്ന് പറയുന്നത് വെറും നോർമൽ റെയിൻബോ ലോറിക്കിറ്റ് ആണ്. അതിന്റെ തന്നെ തനി യെല്ലോ കളർ ഉള്ളതുണ്ട്, യെല്ലോയും ഗ്രീനും ഉള്ളതുണ്ട്, യെല്ലോയും ഒലിവ് കളറും കൂടെ കൂടിയതുണ്ട്. നോർമൽ റെയിൻബോ ലോറിക്കിറ്റ് ആണ് ഏറ്റവും വില കുറഞ്ഞത്. അത് $150 മുതൽ $3,500 ചില വെറൈറ്റികൾക്ക് $10,000 വരെ ബ്രീഡിംഗ് പെയറിന് വിലയുള്ളതുണ്ട്. ഞാൻ എന്റെ അടുത്ത് നോർമൽ മുതൽ ഏകദേശം $3,500 വരെ ബ്രീഡിംഗ് പെയർ വിലയുള്ളതുണ്ട്.
ഓക്കെ, അതായത് ഒരു ടൈപ്പ് ബേർഡിനെ മാത്രമാണോ വളർത്തുന്നത്?
ആ ഒരു ടൈപ്പ് ബേർഡ് മാത്രം. ഒരു ടൈപ്പ് ബേർഡ് മാത്രം വളർത്താമെങ്കിൽ നമുക്ക് മെയിൻറ്റനൻസ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ബേർഡ്സിന് പല ഫീഡ്സ് ആണ് വേണ്ടത്. അപ്പൊ സെയിം ഒരേ വെറൈറ്റി വളർത്താമെങ്കിൽ അതിന് ഫീഡ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും എളുപ്പമുണ്ട് അത് കാരണം.
ഓക്കെ ഓക്കെ, അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഈ പക്ഷികളെ വാങ്ങിക്കുന്നത്? പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണ്, എങ്ങനെയാണ് അത് വാങ്ങിക്കുന്നത്?
പെറ്റ് ഷോപ്പിൽ നിന്നും വാങ്ങിക്കാറില്ല. മെയിൻ ആയിട്ട് ഓരോ വെബ്സൈറ്റിൽ കൂടെ, ഇപ്പം ഉദാഹരണം പറയാം ഗംട്രി, പിന്നെ പെറ്റ് ലിങ്ക് എന്ന് പറയുന്ന വെബ്സൈറ്റുകളിൽ നിന്നും നമ്മൾ നോക്കി വിളിച്ച് അവരോട് സംസാരിച്ചിട്ട് ഇന്റർസ്റ്റേറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ ലോക്കലായിട്ടും ബ്രീഡ് ചെയ്യുന്നവരെയാണ് മെയിൻ ആയിട്ട് കിളികളെ വാങ്ങിക്കുന്നത്.
ഓക്കെ, വേറെ പല ഓപ്ഷൻസും ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ജോസി പക്ഷികളെ ബ്രീഡ് ചെയ്ത് വിൽക്കുന്ന ഒരു ബിസിനസ് തുടങ്ങാനുണ്ടായ ഒരു കാരണം?
അത് എന്ന് വെച്ചാൽ നാട്ടിൽ വെച്ച് എനിക്ക് കിളികളുണ്ടായിരുന്നു, അത് അതിന് അതിനോടുള്ള താല്പര്യം കാരണം ആണ് മെയിൻ ആയിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നോർമലിനെ ആദ്യം വളർത്തി, നോർമലിനെ വളർത്തി കഴിഞ്ഞ് ഇങ്ങനെ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ പല കളറുള്ള നല്ല കളറുള്ള പല കിളികളെ കൊണ്ടു. അപ്പോൾ അത് അതിനെയാണ് ബ്രീഡ് ചെയ്യിക്കാം, അതിന് ആൾക്കാർ ഒത്തിരി പേര് വാങ്ങിക്കുന്നുണ്ട്, അത് കാരണം ആണ് ഞാൻ കൂടുതൽ വളർത്താൻ തുടങ്ങിയത്. പക്ഷേ ആദ്യമേ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും വില കുറഞ്ഞതും അല്ലെങ്കിൽ മറ്റുള്ള കിളികളെ ആദ്യമേ വാങ്ങി ബ്രീഡ് ചെയ്യിക്കാൻ തുടങ്ങാവുള്ളൂ. വില കൂടിയതിനെ ആദ്യം ഒരു കാരണവശാലും ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ വരും വരായ്മകൾ അല്ലെങ്കിൽ അതിന്റെ തീറ്റ അതിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് മനസ്സിലാക്കിയിട്ടേ വലിയതിലേക്ക് മാറാവുള്ളൂ.
ആ ഓക്കെ, അപ്പൊ എവിടെയാണ് ജോസി കിളികളുടെ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്? പെർഗോളയിലാണോ അതോ ഇത് പുറത്ത് അതിനായിട്ടുള്ള സൗകര്യമുണ്ടോ?
പെർഗോളയിലും വെച്ചിട്ടുണ്ട്, പുറത്തും വെച്ചിട്ടുണ്ട്. പുറത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഔട്ട്സൈഡില് പെർഗോളയിൽ വെക്കുമ്പോ ചൂടുകാലത്ത് ഡബിൾ പെർഗോള ചൂട് കൂടുതലായിരിക്കും അതിന്റെ അകത്ത്, അതിന് പുറത്താണ് കൂടുതൽ വെക്കാൻ നല്ലത്.
ഓക്കെ ഓക്കെ, ഇനിയിപ്പോ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ലീഗൽ ഫോർമാലിറ്റീസ്? ഇപ്പൊ പക്ഷികളെ മൃഗങ്ങളെയൊക്കെ ഇവിടെ വളർത്തുമ്പോൾ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ.
ഓസ്ട്രേലിയൻ നേറ്റീവ് ബേർഡ്സ് ആയ ചില കിളികളെ വളർക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കണം ഇതിനെ വളർത്തുന്നതിനുള്ള, ഒരു വർഷത്തേക്ക് $55 വീതം. അത് ഓരോ സ്റ്റേറ്റിലും ഓരോ കിളികൾക്കും ഡിഫറെന്റ് റൂൾസ് ആണ്. സൗത്ത് ഓസ്ട്രേലിയ വളർത്തുന്ന ഒരു കിളികളെ ഇവിടെ പെർമിറ്റ് വേണ്ടാത്ത ചില കിളികളെ മെൽബണിൽ പെർമിറ്റ് വേണം. ഓരോ സ്റ്റേറ്റിലും ഓരോ റൂൾസ് ആണ്. ഓൺലൈനിൽ അതിന്റെ സൈറ്റ് ഉണ്ട്, ഗവൺമെന്റ് സൈറ്റിലുണ്ട്. അതിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കിളികളെ വളർത്താവുന്നത്, ഓരോ സ്റ്റേറ്റിലെ ഏത് കിളികളെ പെർമിറ്റ് വേണ്ടെന്ന് അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫോം ഓൺലൈൻ വഴി നമുക്ക് പൂരിപ്പിച്ച് അയച്ച് പേയ്മെന്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. എന്തായാലും കുറെ കിളികൾക്ക് എന്തായാലും പെർമിറ്റ് എടുത്തേ പറ്റൂ. ആ പെർമിറ്റ് എടുക്കേണ്ട കിളികളെ എടുത്തേ വളർത്താവുള്ളൂ. ഞാൻ വളർത്തുന്ന കിളി ഒന്നും പെർമിറ്റ് വേണ്ടാത്തതാണ്. പെർമിറ്റ് വേണ്ട കിളികളെ വളർത്തിയാൽ അത് നമ്മൾ വാങ്ങിക്കുന്നതിനും ആ പെർമിറ്റ് ഉണ്ടെങ്കിലേ വിൽക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ പെർമിറ്റ് നമ്പർ മസ്റ്റായിട്ട് വാങ്ങിച്ചിട്ടേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അത് കാരണം അങ്ങനത്തെ കിളികളെ ഇതായിട്ട് വളർത്തിയിട്ടില്ല.
അപ്പൊ സൗത്ത് ഓസ്ട്രേലിയയിൽ ഈ ലോറിക്കിറ്റിന് പെർമിറ്റ് വേണ്ട?
ലോറിക്കിറ്റിന് ഓൾ ഓസ്ട്രേലിയയിൽ വേണ്ട. ലോറിക്കിറ്റ് തന്നെ ചില മ്യൂട്ടേഷൻസിന്, എന്ന് വെച്ചാൽ ചില വെറൈറ്റികൾക്ക് മെൽബണിലും ഡാർവിനിലും പെർമിറ്റ് വേണം.
ഓക്കെ ഓക്കെ ഓക്കെ, വേറെ എന്തൊക്കെയാണ് ഇതിന്റെ നിയമവശങ്ങൾ ഉള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ?
വേറെ നിയമവശങ്ങളൊന്നും ഇല്ല. കൗൺസിലായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മുടെ എല്ലാവരുടെയും വീടുകൾ ചെറിയ സ്ഥലമാണ്. അയലോക്കംകാരുടെ കംപ്ലൈന്റുകൾ വരാതെ നമ്മൾ കുഴപ്പമില്ലാത്ത അയലോക്കാരായിരിക്കണം, അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മളായിട്ട് ഒരു വഴക്കോ പ്രശ്നങ്ങളോ വരാതെ നോക്കണം. കിളികൾ കണ്ടമാനം ഒച്ച വയ്ക്കും. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരം സമയത്ത് ഭയങ്കര ഒച്ചയാണ്. പിന്നെ ഈ ചൂടത്തുള്ള സമയത്ത് ഒരു ദിവസം മഴ പെയ്താല് അന്ന് ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. ആ സമയങ്ങളിൽ അയലോക്കംകാരുടെ കംപ്ലൈന്റ് നമുക്ക് മീൻസ് നേബേഴ്സ് നമ്മുടെ നല്ലവരായിരിക്കണം. അലങ്കാരം നമ്മളതിന്റെ അടുത്ത് നമുക്ക് വളർത്താനേ പറ്റില്ല, നമ്മളത് വിറ്റ് ഒഴിവാക്കേണ്ടി വരും.
ഓക്കെ ഓക്കെ. ഇപ്പൊ എപ്പോഴാണ് ഈ ലോറിക്കറ്റിന്റെ ബ്രീഡിംഗ് ടൈം?
ലോറിക്കറ്റ് നോർമലി എന്നും മുട്ടയിട്ടോണ്ടിരിക്കുന്ന കിളിയാണ്, പക്ഷെ മെയിനായിട്ട് ആഗസ്റ്റ് മാസം തുടങ്ങി മാർച്ച് അവസാനം വരെയാണ് മെയിനായിട്ട് ബ്രീഡ് ചെയ്യുന്നത്. 21 ഡേയ്സ് മുതൽ ചില കിളികൾ 29 ദിവസം വരെ എടുക്കും മുട്ട വിരിയാൻ. രണ്ട് മുട്ടയാണ് നോർമലി ഇടുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 2 to 3 weeks ആകുമ്പോൾ അതിനെ പുറത്തെടുത്തിട്ട് ഫീഡ് കൊടുത്ത് നമ്മൾ ഇണക്കി വളർത്തുകയാണ് ചെയ്യുന്നത്. 10 to 12 days ആകുമ്പോൾ അതിന്റെ കണ്ണ് തുറക്കും. അത് കഴിഞ്ഞ് ഒരു മൂന്നാഴ്ച, ഏകദേശം 3 ആഴ്ച ആകുമ്പോൾ എടുത്ത് ഫീഡ് ചെയ്ത് വളർത്തും. ഞാൻ വളർത്തുന്ന കിളികളെ ഞാൻ മെയിനായിട്ട് ഞാൻ ഹാൻഡ് റൈസ് ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ എടുത്ത് വേറെ ആളെനിക്ക് വളർത്തി തരുവാണ്. അവർക്ക് ഞാൻ പൈസ കൊടുത്ത് അവരെ കൊണ്ട് വളർത്തിക്കുകയാണ്.
എന്താ നമുക്ക് സ്വന്തമായി വളർത്താനായിട്ട് ബുദ്ധിമുട്ടാണോ അതിനെ?
അല്ല, ഒരു നമ്മൾ ഡെയിലി മൂന്നല്ലേ 4 നേരം ഡെയിലി ഇതുങ്ങൾക്ക് ഫീഡ് ചെയ്യണം. അത് കാരണമാണ് മെയിനായിട്ട് ചെയ്യാത്തത്. പിന്നെ ചില കിളികള് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കത്തില്ല. അപ്പൊ ആ അങ്ങനത്തെ കുഞ്ഞുങ്ങളെ നമ്മള് വളർത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ 2 മണിക്കൂർ ഇടവിട്ടും അതിന് ഫീഡ് കൊടുക്കണം, രാത്രിയും പകലും. പിന്നെ ചൂട് അഡ്ജസ്റ്റ് ചെയ്യണം, മിഷൻ വാങ്ങിച്ച് അതിന്റെ കൃത്യം ടെമ്പറേച്ചർ കൊടുത്ത് നമ്മൾ വളർത്തണം. അത് കാരണം അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മളാണ് അത് കാരണം അത് ചെയ്യാത്തത്. ഇവിടെ ചിലര് ഇങ്ങനെ വളർത്തി കൊടുക്കുന്നവരുണ്ട്, നമുക്ക് ഇത് ഇതിനോട് താല്പര്യമുള്ളവര് കുഞ്ഞുങ്ങളെ, ഒരു കുഞ്ഞിനെ വളർത്തുന്നതിന് $60 മുതൽ $90 വരെ ആവും. വില കൂടിയതിന് കൂടിയ പ്രൈസും വില കുറഞ്ഞതിന് കുറഞ്ഞ പ്രൈസിലും വളർത്തി കൊടുക്കുന്നവരുണ്ട് ഒത്തിരി പേര്.
ഓക്കെ. അപ്പൊ അതായത് ബ്രീഡ് ചെയ്ത് മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ ജോസ് കിളികളെ നോക്കി വളർത്തുന്ന ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്.
ആ കുഞ്ഞ് ഒരു കുഞ്ഞിറങ്ങി 10 മുതൽ 12 ആഴ്ച വരെ ആകുമ്പോഴത്തേക്കും അത് വലുതായി, അതെന്നുവെച്ചാൽ പറന്ന് നന്നായിട്ട് ഇണങ്ങി തീറ്റ നിന്ന് പറന്നുറങ്ങുന്ന ഒരു കിളിയായി.
ഓക്കെ. അപ്പോ ആ സമയത്ത് ആകുമ്പോഴത്തേക്കും അതിനെ തിരിച്ചു വാങ്ങിക്കും.
തിരിച്ചു വാങ്ങിക്കും.
ആ ഓക്കെ. ഇത്രയും കിളികളെ വളർത്തുമ്പോൾ ജോസ് ആദ്യം പറഞ്ഞു കൗൺസിലുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാന്ന്. പക്ഷെ എന്നാലും കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം ഉണ്ടാവത്തില്ലേ? കാരണം ഇവിടെ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വളർത്തുമ്പോൾ കൗൺസിലിൽ നിന്ന് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നിയമത്തിന്റെ ഭാഗമല്ലേ?
ബേഡ്സിനെ വളർത്തുമ്പോ കൗൺസിലുമായിട്ട് യാതൊരു ബന്ധവും ഈ കാര്യത്തിനില്ല. മെയിനായിട്ട് ഡോഗ്സ് അല്ലെങ്കിൽ ക്യാറ്റ് അങ്ങനെയുള്ളതിനെ വളർത്തുമ്പോൾ മാത്രമേ അതിനെ മാത്രമേ കൗൺസിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബേഡിനെ വളർത്തുന്നത് കസ്റ്റമർ കൗൺസിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ കാര്യത്തിന്.
ഓക്കെ. ഇനിയിപ്പോ ഇപ്പൊ ഇത്രയും പക്ഷികളെ വളർത്തുന്നു, അപ്പൊ ജോസ് ഒന്ന് നാട്ടിൽ പോവാ അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൂരയാത്ര പോകുന്ന സമയത്ത് എന്താണ് ചെയ്യാറ്?
അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഇതിനോട് താല്പര്യമുള്ള വേറെ ഇവിടെ തന്നെ എന്റെ ഫ്രണ്ട്സ് വേറെ വളർത്തുന്നുണ്ട്, അവരാരെങ്കിലും നോക്കും, അങ്ങനെയുള്ളവരെ ഏൽപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് ഇതിന് തീറ്റ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമുക്ക് കിട്ടും, അങ്ങനെയുള്ളവരെ ഏൽപ്പിക്കുകയും ചെയ്യാം. ഈ നമ്മള് ഡോഗിനെ വളർത്തുന്നവര് ദൂരെ പോകുമ്പോ അങ്ങനെ അതിനെ കൊണ്ടുപോയി കൊടുത്ത് നോക്കുന്നതിന് ഇവിടെ ഗവൺമെന്റ് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എന്ന് പറയുന്നത് തന്നെ ബേഡിന് വീട്ടിൽ വന്ന് ഡെയിലി വന്ന് ഫീഡ് ചെയ്ത് ഇട്ട് പൊക്കോളൂ.
എങ്ങനെയാണ് ജോസ് തുടങ്ങി? എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ?
ഞാൻ ആദ്യമായി ബഡ്ജീസ്, സീബ്രാസിൻജീസ് അങ്ങനത്തെ കിളികളെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നോർമൽ ഇതിൽ നമ്മൾ നടക്കുന്ന റെയിൻബോ ലോറിക്കറ്റിനെ വാങ്ങിച്ചു. അത് കഴിഞ്ഞാണ് പിന്നെ ഇതിനെപ്പറ്റി പഠിച്ച് കളർഫുള്ളും മറ്റുള്ള കാര്യങ്ങളും താല്പര്യം കൂടുതൽ കാരണം വില കൂടിയതിനെ വാങ്ങിച്ചു. പിന്നെ ഓരോ ഇതിനെ വാങ്ങിച്ചിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെ വിറ്റ് കാശ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ കാശ് കൊടുക്കണം. അല്ലാതെ നമ്മൾ ആദ്യം എല്ലാ കാശും കൂടെ ആദ്യം കൊടുക്കുന്നത് നമുക്ക് നഷ്ടമാണ്. എങ്ങനെ പോയാലും ഒരു $4,000 ആദ്യമേ വേണ്ടി വരും. കൂടുതലായിട്ടും ഇത് കിളികള് വില കൂടിയ കിളികളെ വാങ്ങിക്കുക എല്ലാം കൂടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽക്ക് കൂടുതലധികം പൈസ ആവുന്നില്ല. സത്യം പറഞ്ഞാൽ കൂടുതലും ഏകദേശം $50 മുതൽ $100 വരെ ആവത്തുള്ളൂ ആവറേജ് ഒരു കൂടുതലാണ്.
ഈ കിളികളെ വളർത്തുമ്പോൾ എന്തൊക്കെയാണ് വേറെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം കൂടിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ കൂട് വൃത്തിയാക്കുന്നതിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് പരിസരം തന്നെ വൃത്തികേടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എന്താണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്?
പരിസരം വൃത്തികേട് ആവാൻ സാധ്യത കൂടുതലാണ്. നമ്മളിപ്പം നേരത്തെ ചോദിച്ചായിരുന്നു പർഗോളയെ നമുക്ക് വയ്ക്കാൻ പറ്റുമെന്ന്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ തറ മുഴുവൻ ഇതിന്റെ ഇത് ചാടി ഇതായി വൃത്തികേടായിട്ടേ കിടക്കുള്ളൂ. അതൊരു പ്രശ്നമുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ വാങ്ങിക്കുന്ന കൂടുകൾ എല്ലാം ഞാൻ എല്ലാം അടി ട്രേ ഉള്ള കൂടുകളാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ അത് എടുത്ത് ക്ലീൻ ആക്കുന്ന സൗകര്യത്തിന് വേണ്ടി. ചിലരെ ഈ നിലത്ത് വെക്കുന്ന ടൈപ്പ് കൂട് വാങ്ങിക്കും. അതിൻ്റെ അകത്ത് വളർത്തുന്ന കിളികൾക്ക് എല്ലാം 3 മാസം കൂടുമ്പോഴും വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കണം മസ്റ്റായിട്ട് ഇവിടെ. മണ്ണിലിറങ്ങുന്ന കിളികളാണെങ്കിൽ അല്ലെങ്കിൽ അതുങ്ങൾ ചത്ത് കൂടുതൽ സാധ്യതയുണ്ട്.
ഓക്കെ. ഇത് ജോസ് വാങ്ങിച്ചു, അത് കഴിഞ്ഞ് ഇതിനെ ബ്രീഡ് ചെയ്ത് മുട്ട വിരിച്ച് കിളി കുഞ്ഞുങ്ങളുണ്ടായി. അതിനുശേഷം ഇതിനെ വിൽക്കുന്നത് എങ്ങനെയാണ്?
വിൽക്കുന്നത് ഈ പറഞ്ഞ സെയിം സൈറ്റുകളിൽ കൂടെ തന്നെ നമ്മൾ ഞാൻ വിൽക്കുന്നത്.
ഓക്കെ, ആ വെബ്സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് പറയാമോ?
ഗംട്രി, പെറ്റ് ലിങ്ക്, പിന്നെ വേറെ ഫേസ്ബുക്കിൽ കുറെ പേജുകളുണ്ട്. ഇപ്പം ലോക്കലായിട്ടും വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞ ഇൻഡസ്ട്രേറ്റ് ഞാൻ വിൽക്കാറുണ്ട്. ഇൻഡസ്ട്രേറ്റ് കണ്ടമാനം കിളികളെ വിൽക്കാറുണ്ട്. ഈ പറഞ്ഞ സൈറ്റുകളിൽ കൂടെ അതിന്റെ ഫോട്ടോ ഇട്ടുകൊണ്ട് പരസ്യമിടും. അപ്പോൾ അത് കഴിഞ്ഞ് താല്പര്യമുള്ളവര് നമ്മളെ വിളിക്കും. താല്പര്യമുള്ളവർ വിളിച്ച് അവരുമായിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് വിലയുടെ കാര്യവും എല്ലാം സംസാരിച്ചിട്ട് അവര് നമുക്ക് പൈസ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നു കഴിയുമ്പോൾ അവർക്ക് അയക്കുന്ന പൈസയും കൂടെ കൂടി, ഇൻഡസ്ട്രേറ്റ് ആണെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിലാണ് കിളികളെ അയക്കുന്നത്, അപ്പൊ അയക്കുന്ന പൈസയും കൂടെ കൂടി നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിയുമ്പോൾ ആ കിളികളെ അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഏജന്റുമാർ വഴി ആണ് ഇവരുടെ ഫ്ലൈറ്റ് ചെയ്യാനുള്ള ഇത് ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവർ വഴി ചെയ്യുമ്പോൾ കണ്ടമാനം പൈസ ആയതുകൊണ്ട് ഇപ്പം നേരിട്ട് കോണ്ടസ് ഫ്ലൈറ്റിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നേരിട്ട് ബുക്ക് ചെയ്ത് അവിടെ അവരുടെ എയർപോർട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയാണ് അയക്കുന്നത്.
ഓക്കെ, ഇതിനെ അയക്കാന്ന് പറയുമ്പോ ഇത് എങ്ങനെയാണ് ഇതിനെ അയക്കുന്നത്? ഇതിനെ ഇത് ചത്തുപോകാത്ത തരത്തിൽ വേണമല്ലോ അതിനെ പാക്ക് ചെയ്യാനും പറ്റുമൊക്കെ.
അതിനയക്കുന്നതിന് വേണ്ടി പ്രത്യേകം ക്യാരി ബോക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് പെറ്റ് ഷോപ്പുകളിൽ കൂടെ എല്ലാം വാങ്ങിക്കാൻ കിട്ടും. ബേഡ് ക്യാരി ബോക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വശത്ത് നെറ്റും മറ്റേ ഒരു വശത്ത് അതിനെ ക്ലീ ഇട്ടിട്ട് അടയ്ക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം എല്ലാം ഉണ്ട് അതിനകത്ത്. പിന്നെ കണ്ടമാനം എന്തുവരെ ചില സ്ഥലത്തേക്ക് ഇപ്പം ഞാനിവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് ഫ്ലൈറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് വൈകുന്നേരം 6 മണി 7 മണി വരെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൂട്ടി തീറ്റ ചെയ്ത് വെച്ച് കൊടുത്തേ വിടും, അയക്കുള്ളൂ. ഇവിടുത്തെ രീതി അനുസരിച്ച് കണ്ടമാനം ചൂടുള്ളപ്പോ കിളികളെ അയക്കാൻ പറ്റത്തില്ല ചൂട് കാലാവസ്ഥയില്.
ഓക്കെ, ഇത് ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ആണെന്ന് പറയാൻ സാധിക്കുമോ?
ലാഭകരമാണെന്ന് വെച്ചാൽ ലാഭകരമാണ്, പക്ഷെ ലാഭകരം മാത്രമല്ല താല്പര്യം കൂടെ ഉണ്ട്, രണ്ടും കൂടെ കാരണമാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ നമുക്കുണ്ടായി കൃത്യമായിട്ട്. ഇപ്പം നോർമലി ഞാൻ പറഞ്ഞു ഇതിന്റെ 2 ആഴ്ച തുടങ്ങി 3 ആഴ്ച വരെ നമുക്ക് കുഞ്ഞുങ്ങളെ പുറത്തെടുക്കും. നോർമലി അങ്ങനെ കുഞ്ഞുങ്ങളെ എടുത്താൽ അടുത്ത 3 to 4 weeks കിളികൾ അടുത്ത മുട്ടയിടും. ചില കിളികൾ 2 weeks വരെ മുട്ടയിടും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ വിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിൾ തന്നെയാണ്.
ഓക്കെ, ഇനി ഇപ്പോ ജോസ് എങ്ങനെയാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്?
അല്ല, ഞാൻ മാർക്കറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഗംട്രി, പെറ്റ് ലിങ്ക്, പിന്നെ വേറെ ഫേസ്ബുക്കിൽ കുറെ പേജുകളുണ്ട്. ഈ സൈറ്റിൽ കൂടെ തന്നെയാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇപ്പം ഞാൻ ബ്രിസ്ബെയിൻ ഒരു കിളി അയച്ചു, അവര് അതിന്റെ ഫോട്ടോ ഇപ്പോഴും എനിക്ക് അയച്ചു തരും. എന്നുവെച്ചാൽ നല്ല, നിങ്ങൾ ഇനി ആര് കിളി വാങ്ങി നിങ്ങളെ കിളി വിൽക്കാണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നവരെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. എനിക്ക് നിങ്ങളെ കിളി വാങ്ങിച്ച കിളി എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മള് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മീൻസ് അവരുടെ അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്ന് കൂടെ നമുക്ക്, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ നിന്നും കൂടെ നമുക്ക് കിളികളോ ബുക്കിംഗ് ഓർഡറിംഗ് വരാറുണ്ട്. പിന്നെ ഞാനിപ്പം കിളികളെ കൂടുതലും ഫേസ്ബുക്ക് വഴിയും വിൽക്കാറുണ്ട് കിളികളെ, ഫേസ്ബുക്ക് പേജ് വഴി.
ഓക്കെ, ഓസ്ട്രേലിയ നമ്മൾ നോക്കുകയാണെങ്കിൽ പല സ്റ്റേറ്റിലും പല കാലാവസ്ഥയാണ് ഓരോ സമയത്തും. കിളികളെ വളർത്താൻ പറ്റുന്ന ഏതൊക്കെ സ്റ്റേറ്റിലായിരിക്കും അനുയോജ്യമായ കാലാവസ്ഥ ഉള്ളതെന്ന് ജോസിന് അറിയാമോ?
ഏറ്റവും നല്ല കാലാവസ്ഥ ഉള്ളതും ബ്രിസ്ബെയിനും സിഡ്നിയുമാണ് കിളികളെ വളർത്താൻ. ഏറ്റവും കൂടുതലും ബ്രീഡേഴ്സ് ഉള്ളതും ബ്രിസ്ബെയിനും സിഡ്നിയിലാണ്. അത് കാരണം നമ്മൾ ഇപ്പം ഞാൻ കിളികളെ കൂടുതൽ വാങ്ങിക്കുന്നു, അവിടെ നിന്നാണ് അയച്ചു കൊടുക്കുന്നത് അങ്ങോട്ട് തന്നെയാണ്. പിന്നെ മെൽബൺ, അഡലൈഡ്, അങ്ങനെ ഓരോ സ്ഥലങ്ങൾ വരുള്ളൂ.
ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ജോസി ചെയ്യുന്ന ഈ ബിസിനസിനെ കുറിച്ച് SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് ഇത്രയും കാര്യങ്ങൾ വിവരിച്ചതിന് വളരെയധികം നന്ദി ജോസ് ജോൺ.
താങ്ക് യു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.